2019 ജനുവരി 14 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ദ്രോണർ എഴുതിയത്, ക്രിസ്തുവിനു മുമ്പ് 100 പരശുരാമനെത്തിയപ്പോൾ അന്നൊരു അമാവാസി ദിവസമായിരുന്നു. കൂരാക്കൂരിട്ട് എവറഡി ബാറ്ററി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്ന കാലമായതുകൊണ്ട് ചൂട്ടുകറ്റ കത്തിച്ചു പിടിച്ചാണ് അദ്ദേഹം വന്നത്. തന്ത്രി അദ്ദേഹം പക്ഷേ ഒന്നുമറിയാതെ വീട്ടിനകത്ത് ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയായിരുന്നു. നിരപ്പലകയിട്ട് പൂട്ടിയ താഴമണില്ലത്ത് പലകമേൽ ആഞ്ഞാഞ്ഞു മുട്ടുന്നത് കേട്ടിട്ടും തന്ത്രി അദ്ദേഹം അനങ്ങിയില്ല. പക്ഷേ മുട്ടുണ്ടോ നിർത്തുന്നു. അങ്ങനെയാണ് എഴുത്തുകുത്തു മതിയാക്കി വാതിൽ പലകമേൽ തന്ത്രി അദ്ദേഹം ചെവി കൂർപ്പിച്ചു നിന്നത്. ശബ്ദമെങ്ങോ കേട്ട മാതിരി തന്ത്രി അദ്ദേഹത്തിന് തോന്നാതിരുന്നില്ല. കണ്ടരരെ കണ്ടരരെ എന്ന വിളിയിൽ നല്ല പരിചയമുഖം മനസ്സിൽ കണ്ടും കൊണ്ടാണ് വാതിലങ്ങ് തുറന്നത്. തുറന്നപ്പോൾ എന്താ കഥ? അതാ നിൽക്കുന്നു നമ്മുടെ പരശുരാമൻ ജി. അല്ല, ഇതെങ്ങനെ എത്തിപ്പെട്ടു എന്ന് തന്ത്രി അദ്ദേഹം ചോദിച്ചില്ല. കയ്യിൽ ഒരു മഴുണ്ടായിരുന്നു. കടലിലേക്ക് നീട്ടിയെറിഞ്ഞ ആ മഴു എറിഞ്ഞിട്ടാണല്ലോ കേരളമുണ്ടാക്കിയതെന്നോർത്ത തന്ത്രി അദ്ദേഹം ആ കൈക്കരുത്തിലേക്ക് നോക്കി കുറേ നേരം നിർനിമേഷനായെങ്ങനെ നിന്നുപോയി. സംഗതി, ക്രിസ്തുവിനു മുമ്പ് 100 പരശുരാമൻജി അന്നേ സ്വന്തം പേരിലൊരു തീവണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പരശുരാം എക്സ്പ്രസ് എന്ന ആ തീവണ്ടിയിലാണ് അദ്ദേഹം താഴമൺ ഇല്ലത്തിനടുത്ത് വരെ എത്തിപ്പെട്ടത്. തീവണ്ടി ഇറങ്ങിയത് കൂരാക്കൂരിട്ടിലാണെങ്കിലും ഇല്ലത്തേക്കുള്ള വഴി നല്ല നിശ്ചയമുണ്ടായിരുന്നു. തന്ത്രി അദ്ദേഹം വാതിൽ പലക നിരക്കി മാറ്റിയങ്ങ് പുറത്തേക്ക് നിന്നതും പരശുരാമൻജി ഒരു താക്കോലെടുത്ത് കോന്തയിലങ്ങോട്ടേക്ക് തിരികെ കൊടുത്തതും നിമിഷ നേരത്തിലായിരുന്നു. ആ താക്കോൽ നമ്മുടെ ശബരിമല ശാസ്താവിന്റേതായിരുന്നു അത്രേ. അന്ന് തൊട്ടേ തന്ത്രി അദ്ദേഹം നിത്യേന ശാസ്താവിന്റെ അടുക്കിലേക്ക് നടന്നെത്തി അവിടെ തുറന്ന് ശുദ്ധിക്രിയാദികളും പൂജാദികളുമൊക്കെ കഴിച്ച് കാലം കഴിച്ചു പോന്നു എന്നാണ് പറയുന്നത്. ശാസ്താവിന്റെ സഹപാഠിയായ വാവര് അന്നവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല നിശ്ചയം പോരെന്നാണ് തന്ത്രി അദ്ദേഹത്തിന് പറയാനുള്ളത്. AD 600 ഇസ്ലാമിന്റെ വരവ് തന്നെ ഉണ്ടായതെന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമരുത്. ഇനി ഈ കണ്ടരരും കൂട്ടരും വന്നെത്തിപ്പെടുന്നത് തന്നെ 12 എന്നാരെങ്കിലും ചോദിച്ചാൽ അവിടെയും കഥയിൽ ചോദ്യമരുത് എന്നാണ് പറയാനുള്ളത്. അതല്ല, സാക്ഷാൽ പരശുരാമൻജി അങ്ങനെ മഴുവെറിഞ്ഞിട്ടുണ്ടാക്കിയതാണോ ഈ കേരളമെന്ന് ചോദിച്ചാൽ അതങ്ങ് കാട് കയറിപ്പോകും. തന്ത്രി അദ്ദേഹത്തിന്റെ പരശുരാമൻജി ബന്ധം കേട്ടിട്ട് അയ്യപ്പസ്വാമിയുടെ സ്വന്തം പന്തളം കൊട്ടാരക്കാർ കഴിച്ചിട്ടിറക്കാനും വയ്യ, മദിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പരുവത്തിലായിപ്പോയെന്നാണ് പറയുന്നത്. കുംഭം മുന്നേ ദേഹം പിന്നെ എന്ന മട്ടിലങ്ങ് നടന്നു നീങ്ങുന്ന പൂഞ്ഞാർ കടുവയുടെ റിപ്പബ്ലിക്കിൽ കടുവ ചാടുന്നത് പോലെ ചാടാൻ നോക്കിയാൽ കടുവയുടെ കുംഭയുടെ ഭാരം പേറി നടക്കുന്നവനായാലും പൊറുക്കില്ല. മാലയത്ത് പ്രതാപചന്ദ്രൻ എന്ന കടുവയുടെ സ്വന്തം പിയേക്ക് അങ്ങനെയാണ് റിപ്പബ്ലിക്കിൽ നിന്ന് നാടുകടത്തപ്പെടാനുള്ള യോഗമുണ്ടായതെന്നാണ് പറയുന്നത്. ജോർജ് എവിടെയുണ്ടോ അവിടെ പ്രതാപനുണ്ട് എന്നായിരുന്നു നാളിതുവരെയുള്ള പ്രമാണം. കടുവ റിപ്പബ്ലിക്കിൽ കടുവ പറയുന്നതാണ് വേദവാക്യം. തത്തമ്മേ പൂച്ച എന്ന് കടുവ പറഞ്ഞാൽ മാലയത്ത് പ്രതാപനായാലും അതങ്ങ് ഏറ്റുപാടിക്കോളും. മാലയത്ത് പ്രതാപൻ അതുതന്നെയാണ് ചെയ്തു പോന്നതെന്ന് കടുവയ്ക്ക് അറിയാത്തതല്ല. പക്ഷേ കടുവയുടെ നിറം എപ്പോഴാണ് മാറുന്നതെന്ന് മാലയത്തിന് നിശ്ചയമത്ര പോരായിരുന്നു. രാവിലെ ഉറക്കപ്പായിൽ നിന്നെഴുന്നേറ്റ് കോട്ടുവായിട്ടും നേരത്താണ് കടുവയ്ക്ക് ഉൾവിളികൾ ഉണ്ടായി വരുന്നത്. വിളിപ്പുറത്ത് പ്രതാപനുണ്ടാവണമെന്നത് കടുവയുടെ നിശ്ചയമാണ്. അങ്ങനെയുണ്ടായൊരു ഉൾവിളിയിലാണ് കടുവയ്ക്ക് നിയമസഭയിൽ സാക്ഷാൽ താമരമുട്ട് രാജേട്ടനുമൊത്ത് കറുപ്പുടുത്ത് ഒരു ബ്ലോക്കായിരിക്കാൻ മോഹമുദിച്ചത്. തുണിക്കടക്കാരനെ ഉറക്കപ്പായിൽ നിന്നെഴുന്നേൽപ്പിച്ച് പാളയത്തെ കണ്ണിമേറ മാർക്കറ്റിലെത്തിച്ച് കട തുറപ്പിച്ച് കറുപ്പുമുടുപ്പൊപ്പിച്ച കഥ മാലയത്ത് പ്രതാപനെ അറിയൂ. കറുപ്പുടുപ്പും കറുത്ത മേൽമുണ്ടും ഉടുത്തെത്തിയ കടുവയ്ക്ക് കറുത്ത ജുബ്ബയുമിട്ടെത്തിയ രാജേട്ടൻ ചേരുമ്പടി ചേരുവയെന്നതിൽ സഭയിലെന്നാർക്കും രണ്ടുപക്ഷമില്ലായിരുന്നു. പൂഞ്ഞാർ റിപ്പബ്ലിക്കിലെ സർവതന്ത്ര സ്വതന്ത്രൻ കടുവയെ കൂട്ടിന് കിട്ടിയ രാജേട്ടന്റെ ഉള്ളം തളിർത്തിരുന്നു. സഭയിലെ ഒറ്റയ്ക്കിരുന്നുള്ള ശ്വാസം മുട്ടലൊന്ന് അവസാനിച്ചു കിട്ടുമല്ലോ എന്നോർത്തുള്ള രാജേട്ടന്റെ ദീർഘനിശ്വാസം അന്ന് സഭാരേഖകളിൽ ഇടം പിടിച്ചതായിരുന്നെന്നാണ് റിപ്പോർട്ട്. പക്ഷേ സ്വന്തമായി റിപ്പബ്ലിക്കുള്ള കടുവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കവാത്ത് മറക്കാമല്ലോ. നിയമസഭയിൽ പ്രസംഗിക്കാൻ രാജേട്ടന്റെ ഒരു മിനിറ്റ് കൂടി ഒപ്പിച്ചെടുക്കാനുള്ള ഒടിവിധിയായിരുന്നില്ല ആ കറുപ്പ് വേഷം. വേഷമില്ലാതെ തന്നെ രാജേട്ടൻ അത് ദാനം ചെയ്യാറുമുണ്ടായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭാജപ ടിക്കറ്റിൽ വല്ല ലോട്ടറിയും കുടുംബത്തിലടിച്ചാലോ എന്ന ചിന്ത കനത്തുനിന്ന ദുർബല നിമിഷത്തിലാണ് ആ കറുപ്പ് വേഷം ജനിച്ചതെന്ന് മാലയത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നിയമസഭയിൽ ഇനിയും കടുവായുടെ ഒടുവിദ്യയ്ക്ക് സ്കോപ്പുണ്ടെന്ന തോന്നലാണ് കടുവായുടെ കിടുവയായ മാലേത്ത പ്രതാപൻ ഫാജാപ്പായെ തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. കടുവ അന്നേരം ഫാജാപ്പായെ മറന്ന് കഴിഞ്ഞിരുന്നു. കടുവായുടെ ഉൾവിളിയിൽ കോൺഗ്രസിന്റെ മതേതര മുഖം പച്ചപിടിച്ച് കഴിഞ്ഞിരുന്നു. കഥയറിയാത്ത മാലയത്തിന്റെ കഥ കഴിക്കാൻ പൂഞ്ഞാർ റിപ്പബ്ലിക്കിലിരുന്ന കടുവയ്ക്ക് മുമ്പിൽ ആലോചിക്കേണ്ടി വന്നില്ലെന്നാണ് പ്രതാപൻ പറയുന്നത്. ജനപക്ഷത്തിന്റെ കമ്മിറ്റിയിൽ വേദിയിലിരുത്തി പച്ചയ്ക്ക് പ്രതാപചന്ദ്രനെ അറുത്തുമാറ്റിയാണ് കടുവ തൃപ്തിയടഞ്ഞത്. കടുവ ഇനി കോൺഗ്രസിന്റെ കൂടെ പാർക്കാനാണത്രേ തീരുമാനം. കോൺഗ്രസുകാർ ജീവനും കൊണ്ടോടാതിരുന്നാൽ ഭാഗ്യം.